2024 March 7 വ്യാഴാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് സോണിയ. ചോദിച്ചു വാങ്ങിയ തിരിച്ചടി. രാഷ്ട്രീയത്തിന്റെ അതിപ്രസരം നമ്മുടെ സർവകലാശാലകളുടെ നടത്തിപ്പും നിലവാരവും ഇടിയാനെ ഇടയാക്കിയിട്ടുള്ളൂ. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മറ്റ് സംസ്ഥാനങ്ങൾ വളരെയേറെ മുന്നേറിയിട്ടും കേരളം ഏതാണ്ട് നിന്നടുത്ത് തന്നെ നിൽക്കുകയാണ്. പ്ലസ് ടു കഴിയുന്ന മിടുക്കരായ വിദ്യാർത്ഥികളിൽ ഭൂരിപക്ഷവും ഇപ്പോൾ സംസ്ഥാനത്തിന് പുറത്തുള്ളതോ വിദേശത്തുള്ളതോ ആയ മികവിന്റെ കേന്ദ്രങ്ങളിലേക്കാണ് ഉന്നത പഠനത്തിനായി പോകുന്നത്. നമ്മുടെ സർവകലാശാലകൾക്ക് അക്കാഡമിക് കാര്യങ്ങളെക്കാൾ താൽപര്യം രാഷ്ട്രീയത്തിലായതാണ് ഈ ദുരവസ്ഥയ്ക്ക് പ്രധാനമായും ഇടയാക്കുന്നത്. ഭരണകക്ഷിയുടെ ശക്തമായ പിന്തുണയാണ് അക്കാഡമിക് യോഗ്യതയ്ക്കപ്പുറം ബിസിമാരെ കണ്ടെത്തുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നത്. ഗവർണറും സർക്കാരും തമ്മിലുള്ള തർക്കത്തിന് ഇത് പലപ്പോഴും ഇടയാക്കുകയും ചെയ്യും. ഈ തർക്കത്തിന്റെ ആദ്യ ഇരകൾ വിദ്യാർത്ഥികൾ തന്നെയാണ്. സർവകലാശാലകളുടെ ഭരണം സ്തംഭിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്ന സമയത്ത് കോഴ്സ് പൂർത്തിയാക്കാനും സർട്ടിഫിക്കറ്റുകൾ ലഭിക്കാനും ഒക്കെ തടസ്സങ്ങൾ സൃഷ്ടിക്കും. രണ്ടാമത്തെ ഇര സത്യസന്ധവും നീതിയുക്തവുമായ രീതിയിൽ സർവകലാശാലയുടെ ഭരണം നടത്തണം എന്നാഗ്രഹിക്കുന്ന ചുരുക്കം ചില ഉദ്യോഗസ്ഥരാണ്. ഗവർണറും സർക്കാരും തമ്മിലുള്ള തർക്കത്തിനിടയിൽ പെട്ടുപോകുന്ന ഇത്തരം ജീവനക്കാർ പിന്നീട് പല പ്രതികാര നടപടികൾക്കും വിധേയരാകേണ്ടി വരും. ഇതിൽ നിന്ന് മോചനം നൽകാനാവുന്നത് കോടതികൾക്കും മാത്രമാണ്. അതാകട്ടെ, ഏറെ പണച്ചെലവുള്ള കാര്യമാണ്. എല്ലാവർക്കും അതിന് കഴിഞ്ഞൊന്നും ഇരിക്കില്ല. ഈ പശ്ചാത്തലത്തിൽ സർക്കാരിനെതിരെ കേസിന് പോയി സിസ തോമസ് നേടിയ വിജയം സത്യത്തിന്റെ നീതിയുടെയും മിന്നുന്ന വിജയം കൂടിയായി കാണണം. ഗവർണറും സംസ്ഥാന സർക്കാരും തമ്മിൽ ഉണ്ടാകുന്ന തർക്കത്തിൽ സർക്കാർ ജീവനക്കാരെ ബലിയാടാക്കരുതെന്ന താക്കീതോടെയാണ് ഉന്നത കോടതി വാദം പോലും കേൾക്കാതെ ഹർജി തള്ളിയത്. ഹർജി നൽകിയ സർക്കാരിന്റെ നടപടിയിൽ കോടതി അതൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്തു. തികച്ചും അനാവശ്യമായി സർക്കാർ ചോദിച്ചു വാങ്ങിയ അടിയാണ് ഇത്. സാങ്കേതിക സർവകലാശാലയുടെ ബിസി സ്ഥാനം വഹിച്ചിരുന്ന സിസ തോമസിനെതിരെ കഴിഞ്ഞ ഒന്നര വർഷമായി വൈരാഗ്യബുദ്ധിയോടെ പ്രതികാര നടപടികൾ തുടരുകയായിരുന്നു സർക്കാർ. കെ ടി യു വി സി സ്ഥാനത്ത് നിന്ന് ഡോക്ടർ എം എസ് രാജശ്രീയെ പുറത്താക്കിയത് സുപ്രീംകോടതിയാണ്. പകരം സർക്കാർ മറ്റൊരു വ്യക്തിയുടെ പേരാണ് നിർദ്ദേശിച്ചത്. എന്നാൽ സുപ്രീംകോടതി പറയുന്ന അയോഗ്യത മാനദണ്ഡം ഈ വ്യക്തിക്കും ബാധകമാകുമെന്ന് ചൂണ്ടിക്കാട്ടി ഗവർണർ ആ പേര് നിരസിക്കുകയും സീനിയർ ജോയിന്റ് ഡയറക്ടറായ ഡോക്ടർ സിസയെ നിയമിക്കുകയുമായിരുന്നു. അന്നു മുതൽ സിസ സർക്കാരിന്റെ കണ്ണീര് കരടായി മാറി. എസ് എഫ് ഐക്കാരും ഇടതുപക്ഷ സംഘടന പ്രവർത്തകരും തടഞ്ഞെങ്കിലും പോലീസ് സഹായത്തോടെ സിസ ചുമതലയേറ്റത് സർക്കാരിന് കൂടുതൽ തിരിച്ചടിയായി. ബി സി നിയമനത്തിനെതിരെയുള്ള കേസ് ഹൈക്കോടതി തള്ളിയതോടെ പ്രതിഷേധക്കാർക്ക് പിന്മാറേണ്ടി വന്നു. അങ്ങനെ 6 മാസത്തോളം സിസ ബി സി ആയി തുടർന്നു. കഴിഞ്ഞ March 31 അവർ വിരമിച്ചത്. അതിനു മുൻപ് അവരെ സസ്പെൻഡ് ചെയ്യാൻ സർക്കാർ ശ്രമിച്ചെങ്കിലും നടന്നില്ല. വിരമിച്ചതിനു ശേഷവും പെൻഷൻ ആനുകൂല്യങ്ങൾ തടഞ്ഞുവെച്ച് സർക്കാർ പ്രതികാര നടപടികൾ തുടരുകയായിരുന്നു. ഇതിനെതിരെ സിസ ഹൈക്കോടതിയിൽ പോയപ്പോൾ അവർക്ക് അനുകൂലമായ വിധി കിട്ടി. അവിടെ വെച്ച് ഇത് അവസാനിപ്പിക്കേണ്ടതായി ആയിരുന്നു. അതിന് തയ്യാറാകാതെ സുപ്രീംകോടതിയിൽ പോകുകയാണ് സർക്കാർ ചെയ്തത്. അവിടെ നിന്ന് കിട്ടേണ്ടത് കിട്ടുകയും ചെയ്തു. ഇനിയെങ്കിലും അവരുടെ ആനുകൂല്യങ്ങൾ യഥാവിധി നൽകി ഈ അസംബന്ധ നാടകം അവസാനിപ്പിക്കുകയാണ് സർക്കാർ ചെയ്യേണ്ടത്.